ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
தஸ்யன்யா ஸ்தூல சரீர சரீராந்தரம் பிரதி. ஒரு சரீரத்தில் நின்று வேறு சரீரத்திலேக்கு அவன் சஞ்சரித்து கொண்டிருக்கிறது. இதெல்லாம் ஈ ஆத்மாவானும் செய்து கொண்டிருக்கிறது. அப்போ ஆத்மாவ் அஜ்ஞேயமாய ஒன்னல்ல, அந்நியமாய ஒன்னும் அது சதா பிரகாசிக்கிற ஒன்றாக. பஷே அது சுயம் தான் சுவீகரிச்ச மனசுன்னு ஒரு மறையிலூட அது பிரகாசிக்கணும் என்ன ஒரு போராய்ம மாத்தமே இவட உள்ளது. பிரதிஷ்டிதோ அவஸ்திதோ. அதுகொண்டான இவட பண்ண எந்தோ பிரதிஷ்டித ஆத்மாவ் ஹயத்தில் பிரதிஷ்டிதனாயிருக்கணும் என்ன பரையிறது. சர்வவியாபியாயிருக்கிற ஆத்மாவின் புறமே ஒன்று இருந்துட்டு இத்தரம் ஜோலி செய்யேண்ட ஆவசியம் வருது. அவன் உள்ளிலேக்கு வரும்போதான் அவன் இத்தரம் பிரவர்த்திகள் செய்யுது. அங்கே பிரவர்த்திகள் செய்யுது கொண்டு பரையணும் அவன் ஹயத்தில் இருக்கணும். அப்படின் அவன் நேதாவாய்ட்டிருக்கிறது. அது சர்வவியாபியாயிருக்கிறது எங்கே ஹயத்தில் இருக்கோ அதுனெந்த பிராதியம் அதுன வேண்டிட்டு இவட பண்ணது. நேதாவாயிருக்கிற ஹயத்திலான சர்வத்தை நயக்கிறவனாயிருக்கிற ஹயத்திலான சர்வவியாபியாயிருக்கோ ஆ ஒரு அம்சத்தில் அது நிச்சலனாயிருக்கோம். தன்னை சம்பந்திச்சு சர்வவியாபியாயிருக்கிறது தன்னில் எந்தாலும் செய்யணும். அதுபோல் ஓரோ சரீரங்களிலும் செய்யணும். அது மற்றொரு காரியம். இவ்வளவு சிந்திக்கிறது எந்தான் ஆத்மநிஷ்டமாயிட்டான தன்னிலூட இதனை மனசிலக்கணும். ஆத்மாவினை ஒரு தத்துவமாய் மனசிலக்கிட்டு தனிக்கு எந்த பிரயோஜனம். அது 24 தத்துவங்களுண்டு, 91 தத்துவங்களுண்டு. இங்கே தத்துவரூபத்தில் மனசிலக்கிட்டு யாரும் பிரயோஜனம் இல்லை. அதனை தானாய்ட்டு மனசிலக்கணும். அது வேண்டிட்டு பரையிறது. பிரதிஷ்டிதோ அவஸ்திதோ அன்னி புஜ்ஜியமான அன்ன விபரிணாமி பிரதிதின உபஜீயமானே அபஜீயமானே ச பிண்டரூப அன்னே ஹிருதயம் புத்திம் புண்டரீகச்சித்ரே சந்நிதாய சமவஸ்தாப்ய பிராணசரீர நேதா பிரதிஷ்டிதோ அன்னே ஹிருதயம் சந்நிதாய. அவன் அன்னத்தில் பிரதிஷ்டிதனான. மீண்டும் பரையும் நேரத்தை பரஞ்சு அவன் ஹிருதயத்தில் பிரதிஷ்டிதனாயிருக்கணும். அடுத்து பரையும் அவன் அன்னத்தில் பிரதிஷ்டிதனாயிருக்கணும் அல்லே. அந்த அங்கே பரையிறது காரணம் நம்ம ஆத்மாவினை அறியுண்டு. ஞான் என்னிங்கன ஆத்மாவினை அறியுண்டு. പക്ഷെ അത് ജ്ഞാനം നിറയുന്ന ഏതാത്മാവിനെ ഈ പിണ്ടരൂപത്തിലുള്ള അന്നത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന ആത്മാവിനെയാണ് അറിയുന്നത്. ആത്മാവിനെ അറിയാത്ത ആരുമില്ല. പിണ്ടം എന്ന് പറഞ്ഞ ശരീരം, ശരീരരൂപത്തിലുള്ള ഈ അന്നത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി തന്നെ അറിയുന്നു. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെയല്ല അറിയുന്നു. അല്ലെങ്കിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്നെ അറിയുന്നു. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്നെ അറിയുന്ന ഈ അറിവ് തന്നെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. അവിടെ നേരത്തെ എങ്ങനെയാണോ അവൻ മനോമയനായിരുന്നു അറിഞ്ഞത്, അതുപോലെ ഇവിടെ അന്നമയനായിരുന്നു അറിയുന്നു. അന്നമയനായി അവൻ അറിയുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. അതും ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. നമ്മൾ വേദാന്തം പഠിക്കുന്നു, തത്വശ്രവിക്കുന്നു. അവിടെ പറയുന്ന എന്താണ്? അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് തന്നെ. എന്നെല്ലാം നമ്മൾ ധരിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ നമ്മൾ ധരിക്കുന്നത് എന്താണ്? ഈ അന്നമയനായ ആത്മാവിനെയാണ്. കാരണം ഈ അഹം എന്ന് പറയുന്ന നമ്മുടെ ഈ ബോധത്തെ നമുക്ക് ശരീരത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അഹംബോധത്തിൽ നിന്നും ശരീരത്തെ തിരസ്കരിക്കാൻ കഴിയാത്തിടത്തോളം കാലം അഹം എന്ന് സ്ഫുരിക്കുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെ താൻ ധരിക്കുന്നത് ഈ അന്നമയനായ ആത്മാവിനെ എന്നെ തന്നെയാണ്. ഈ ശരീരത്തെ വിട്ടിട്ട് ഞാൻ അത് സങ്കല്പിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? എന്നെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ വരുന്നത് എന്താണോ, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ യുവാവാണ്, ഞാൻ വൃദ്ധനാണ്, ഇത്തരത്തിലല്ലാതെ ചിന്തിക്കാൻ സാധ്യമല്ല. ഈ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടല്ല. ആൾക്കാർ പറയും ഞാൻ ശരീരത്തിൽ നിന്നും വേറിട്ടവനാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോഴും ആ ശരീരത്തോടുള്ള താതാത്മ്യത്തെ വിട്ടിട്ടല്ല പറയുന്നു. അത് വെറും വാക്കുകൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രം. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? പറയാം. എന്താണ് ശിവോഹം ശിവോഹം എന്ന് നമുക്ക് പറയാം. വേണ്ടി വന്നാൽ പാടുകയും ചെയ്യാം. ഫലത്തിനെന്താ അനുഭവം? ഫലത്തിൽ ഈ പറയുന്നത് ഈ ശരീരത്തെ തന്നെ. എന്താ ആ സമയത്ത് താൻ ഈ ശരീരസ്ഥിതനല്ലാതാകുന്നുണ്ടോ അങ്ങനെ പറയുമ്പോൾ? ആ സമയത്ത് ഈ ശരീരം തന്നെ ദൃശ്യമായി തീരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ശരീരത്തെ വിസ്മരിച്ച് കേവലം സച്ചിദാനന്ദ സ്വരൂപനായി തൻ സ്ഥിതി ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഒരാള് അങ്ങനെ അവകാശപ്പെടുകയാണ്, അല്ല ശിവോഹമെന്ന് പറഞ്ഞപ്പോ ഞാൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു, അല്ലെങ്കിൽ എനിക്ക് ശരീരബോധം നഷ്ടപ്പെട്ടു എന്നെല്ലാം ഒരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ശരീരത്തിനോട് താതാത്മ്യപ്പെടാതെ ശരീരസ്ഥിതനാകാതെ ശിവോഹം എന്ന് വാഗേന്ദ്രിയത്തിന് ഉച്ചരിക്കാൻ കൂടി കഴിയുന്നു. അത് അസാധ്യമായി തീരും. അപ്പോ ഇങ്ങനെ ഗ്രഹിക്കുമ്പോഴും ആ ശരീര താതാത്മ്യം വിടാതെയാണ് ഗ്രഹിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കുമ്പോഴും ആ തത്വത്തെ, ശരീര താതാത്മ്യത്തെ വിട്ടിട്ടല്ല. ശരി, ശരീര താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശരീര താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ എന്താ ഉറക്കത്തിൽ സംഭവിക്കുന്നു? ഉറക്കത്തിൽ പറയാറുണ്ടോ ആരെങ്കിലും ശിവോഹം? എന്തുകൊണ്ടാ പറയാൻ കഴിയാത്ത? അവിടെ ശരീര താതാത്മ്യം വിട്ടുപോകും. ആ ശരീര താതാത്മ്യത്തോടുകൂടി തന്നെയാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ പറയാൻ കഴിയാതിരിക്കണം. എന്ന് വെച്ചാൽ അന്നമയനായിരിക്കുന്നു, ഈ ആത്മാവ് സദാ അന്നമയനായിരിക്കുന്നു, മനോമയനായും ഇരിക്കുന്നു. അതാണ് ഇവിടെ രണ്ടാമത് പറയുന്നത്. അന്നമയനായി എങ്ങനെയിരിക്കുന്നു? പ്രതിഷ്ഠിതനായിരിക്കുന്നു. പ്രതിഷ്ഠിത അവസ്ഥിത അന്നേ ഭുജ്യമാന അന്ന വിപരിണാമേ. നമ്മൾ തന്നെ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ പരിണാമം. പ്രതിദിനം ഉപജീയമാനേ അപജീയമാനേച്ച, അതും പറയുന്നു. പ്രതിദിനം എന്ന് പറഞ്ഞാൽ ആ കാലത്തെക്കുറിച്ച് പറയുന്നത്, ഓരോ ദിവസവും എന്നുള്ള അർത്ഥത്തിലല്ല. പ്രതിക്ഷണം കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പരിണാമത്തിലും ഈ ശരീരത്തിന്റെ വൃദ്ധിക്ഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒന്നല്ല, വൃദ്ധിക്ഷയങ്ങൾ സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷേ ശരീരത്തിലാണെങ്കിലോ അനുനിമിഷം വൃദ്ധിക്ഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനുനിമിഷം വൃദ്ധിക്ഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണ്ഡം, ഈ അന്നം, ഈ അന്നത്തോട് താതാത്മ്യപ്പെട്ട് അവൻ സ്ഥിതി ചെയ്യുന്നു ആത്മാവ്. അതുകൊണ്ടും തനിക്ക് സച്ചിദാനന്ദ സ്വരൂപനായി സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് പറയുന്നത്. ഈ പറയുന്നത് മുഴുവൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛന്മാരെ സംബന്ധിച്ച് പറയുകയാണ്, ഒരു മുക്തപുരുഷനെ കുറിച്ചല്ല പറയുന്നത്. പിണ്ഡരൂപ അന്നേ ഹൃദയം ബുദ്ധിയും പുണ്ഡരീക ചിദ്രേ സന്നിധായ, അവിടെയും എങ്ങനെ അതിന്റെ തുടക്കമിടെ നിന്ന് ഈ അഭിമാനത്തിന്റെ ഈ ശരീരത്തിലേക്ക് അഭിമാനം വരുന്നു, അതെങ്ങനെ ആ ബുദ്ധിയിൽ വന്ന അഭിമാനം അവിടെ നിന്ന് ശരീരത്തിലേക്ക് പടർന്നതാണ്. നേരിട്ട് ഈ ശരീരത്തിൽ അങ്ങനെ ഒരു ബോധം വരുന്നില്ല, നേരിട്ട് വരുന്നത് ബുദ്ധിയിൽ തന്നെ. അതുകൊണ്ട് പറയുന്നു ആ പുണ്ഡരീക ഛിദ്രേ, ആ പുണ്ഡരീക ഛിദ്രത്തിൽ ഹൃദയത്തിൽ, ഹൃദയത്തിലുള്ള അന്തഃക്കരണത്തിൽ, ഹൃദയസ്ഥിതമായ അന്തഃക്കരണത്തിൽ, അന്തഃക്കരണത്തിനൊരു സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതാണ് ഹൃദയം. ആത്മാവിന് സ്ഥാനം കൽപ്പിക്കുന്നത് ഹൃദയത്തിലല്ല. ഹൃദയം എന്ന് സാധാരണ പറയുമെങ്കിലും അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൃദയം എന്ന് വെച്ചാൽ അവിടെ അന്തഃക്കരണം എന്നുള്ള അർത്ഥത്തിനാണ്. ഹൃദയം എന്ന് പറയുന്നിടത്ത് അവിടെ അന്തഃക്കരണം എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഹൃദയ ഛിദ്രം എന്ന് പറഞ്ഞാൽ അത് ഈ സ്ഥൂലമായ ഹൃദയം തന്നെ. അത് എന്തിന്റെ സ്ഥാനം? ആത്മാവിന്റെ അല്ല, അന്തഃക്കരണത്തിനൊരു സ്ഥാനം കൽപ്പിക്കുകയാണെങ്കിൽ ശരീരത്തിൽ അത് കൽപ്പിക്കാൻ പറ്റിയ സ്ഥാനം ഹൃദയമാണ്. അത് നമ്മൾ പറയും ഭൗതികശാസ്ത്രത്തിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങളെല്ലാം തലച്ചോറിലാണ്, ഹൃദയത്തിലല്ല. ഹൃദയം എന്ന് പറയുന്ന കേവലം ഒരു പമ്പ് മാത്രമാണ്, രക്തത്തെ പമ്പ് ചെയ്യുന്ന സാധനമാണ്, അവിടെയല്ല എന്ന് പറയും. അത് ശരി തന്നെയാണ്. ഭൗതികമായ കാഴ്ചപ്പാടുകളൊക്കെ ഭൗതികശാസ്ത്ര സംബന്ധിച്ച് ശരിയായിരിക്കും. ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണോ, നമുക്ക് ഈ അന്തഃക്കരണത്തിനായി നിങ്ങൾക്കൊരു സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റിയാണ്, അത് ഹൃദയമായിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഈ ഭൗതികശാസ്ത്രത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ എന്നും മറ്റും പറയുന്നത് വാസ്തവത്തിൽ അവർ അന്തഃക്കരണത്തെ അല്ല പറയുന്നു. അന്തഃക്കരണം എന്ന് പറയുന്ന ഇവിടെ പറയുന്ന ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു വിഷയം അതിനല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് പ്രാണന്റെ പ്രവർത്തനങ്ങളെയാണ് പറയുന്നത്. പ്രാണന്റെ പ്രവർത്തനങ്ങളുടെ ആധാരമായിട്ടാണ് തലച്ചോറിനെ പറയുന്നത്. അന്തഃക്കരണത്തിന്റെ കേന്ദ്രമായിട്ടാണ് പറയുന്നത് ഹൃദയത്തെ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ശരിയായില്ല. പ്രാണന്റെ കേന്ദ്രം അതായിരിക്കും. കാരണം ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നതിന് തലച്ചോറ് ആയിരിക്കും, തലച്ചോറിന്റെ പ്രവർത്തനങ്ങളായിരിക്കും മുഖ്യമായ ഒരു ഹേതു. അവിടെ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്. കാരണം അത് ഊർജത്തിന്റെ ഉറവിടമാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതിന്റെ രൂപാന്തരമാണ് ഭൗതികശാസ്ത്രത്തിൽ പറയുന്ന ഊർജം. അപ്പൊ അതെല്ലാം തലച്ചോറിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാകാം. പക്ഷേ അന്തഃക്കരണം അതല്ല. അന്തഃക്കരണം എന്ന് പറയുന്നത് ഊർജത്തിൽ നിന്നും ഭിന്നമായ സാധനമാണ്, പ്രാണനിൽ നിന്നും ഭിന്നമായ ഒരു സാധനമാണ്. പ്രാണനെയും അന്തഃക്കരണത്തെയും അഭേദമായി പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു രണ്ട് രൂപാന്തരങ്ങളാണ്. ഒരേ വസ്തു തന്നെ അന്തഃക്കരണമായും പ്രാണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ അന്തഃക്കരണം, അതിന്റെ സ്ഥാനമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആത്മാവിന്റെ അഭിവ്യക്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ബോധരൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്തഃക്കരണത്തിലൂടെയാണ്. അത് പ്രാണരൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സ്പന്ദന രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാണനിലൂടെയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പ്രാണനിലൂടെ അത് സ്പന്ദിക്കുന്നു, മനസ്സിലൂടെ അതറിയുന്നു. ഒന്ന് സ്പന്ദനം, മറ്റൊന്ന് സ്ഫുരണം. ആ രണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പന്ദനത്തിന് ആധാരമായിരിക്കുന്നു പ്രാണൻ, സ്ഫുരണത്തിനാധാരമായിരിക്കുന്നത് അന്തഃക്കരണം. ആ അന്തഃക്കരണത്തിന്റെ സ്ഥാനമാണ് ഇവിടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തെ ആശ്രയിച്ചത് സ്ഫുരിക്കുന്നു, അത് തുടങ്ങുന്നത് അഹം എന്നുള്ള സ്ഫുരണം തുടങ്ങി അത് മനസ്സിനെ ആശ്രയിച്ച് സ്ഫുരിക്കുന്നു, അത് സ്ഥൂല ശരീരത്തിലേക്ക് വരും. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്തിനു പറയുന്നു? ഇത് അന്ധകരണത്തിലൂടെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോമയനായും പ്രാണശരീര നേതാവായും അന്നമയനായും പ്രതിഷ്ഠിതോ അന്നേ, അവൻ അന്നത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു, ഈ ശരീരത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. ആത്മാവ് ആത്മീയമായ ഒന്നല്ല, അത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. സന്നിധായ സമവസ്ഥാപ്യ, ഈ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഹൃദയ അവസ്ഥാനമേവ ഹി ആത്മനസ്ഥിതി നഹി ആത്മനസ്ഥിതി അന്നേ, അത് വ്യക്തമായും പറയുന്നു. ഭാഷകാരനൂടെ തറപ്പിച്ച് പറയുന്നു എന്താണ്, ഹൃദയ അവസ്ഥാനമേവ ഹി ആത്മനസ്ഥിതി, ഒരു സംശയവും വേണ്ട, ആത്മാവ് ഹൃദയത്തെ ആശ്രയിച്ച് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നഹി ആത്മനസ്ഥിതി അന്നേ, ഈ ആത്മാവിന്റെ സ്ഥിതി അന്നത്തിൽ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തടച്ചോറിൽ സംഭവിക്കത്തില്ല, ഹൃദയത്തിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. ജീവൻ തലച്ചോറിലാണല്ലോ, അത് ഞാൻ പറഞ്ഞു. പ്രാണൻ, അതിന്റെ കാര്യമോ പറയുന്നത് തലച്ചോറിലാണ്, അതവിടെ ആയിരിക്കും. ഹൃദയത്തിന്റെ സ്ഥിതി അവിടെയല്ല ഞാൻ പറയുന്നു, അന്ധക്കരണത്തിന്റെ സ്ഥിതി അവിടെയല്ല, ഹൃദയത്തിലാണ്. ആ അന്ധക്കരണത്തിലൂടെയാണ് അത് ബോധരൂപത്തിൽ പ്രകാശിക്കുന്നത്, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഹൃദയ അവസ്ഥാനമേവ ഹ്യാത്മനസ്ഥിതി നഹ്യാത്മനസ്ഥിതി തന്നെ, അന്നത്തിലല്ല ആത്മാവിന്റെ സ്ഥിതി, ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. തദാത്മതത്വം വിജ്ഞാനേന വിശിഷ്ടേന ശാസ്ത്രാചാര്യ ഉപദേശജനിതേന ജ്ഞാനേന ശമ ദമ ധ്യാന സർവത്യാഗ വൈരാഗ്യ ഉദ്ഭൂതേന പരിപശ്യന്തി സർവദ പൂർണം പശ്യന്തി ഉപലഭന്തേ ധീരാഹ വിവേകിനഹ. ഈ സഹജമായ പ്രകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിലൂടെ അത് പ്രകാശിക്കുന്നു, നിങ്ങൾ ഈ ശരീരത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു. പക്ഷെ ഇത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, ഈ ബന്ധനത്തിന് സമാധാനമല്ല, അത് ബന്ധനത്തിൽ തുടരാനേ സഹായിക്കുന്നുള്ള ഈ പ്രകാശം. മനോവൃത്തികളിലൂടെ ഇത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും അതിന് അവസ്ഥ ബന്ധനം തന്നെ. അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് പറയുന്നു, തന്റെ തന്നെ മോചനത്തെക്കുറിച്ച് പറയുന്നു. തദാത്മതത്വം വിജ്ഞാനേന വിശിഷ്ടേന ശാസ്ത്ര ആചാര്യ ഉപദേശ ജനിതേന ജ്ഞാനേന, ശാസ്ത്രാചാര്യ ഉപദേശ കൊണ്ടുണ്ടായ ജ്ഞാനത്താ. അപ്രത്യേകം പറയുന്നു, ഞാൻ എങ്ങനെ ഉണ്ടാവണം? ശാസ്ത്രം കൊണ്ട്, ആചാര്യം കൊണ്ട്, ആചാര്യന്റെയൊക്കെ ഉപദേശം കൊണ്ട്. ആചാര്യ ഉപദേശം ശാസ്ത്രം, ശാസ്ത്രവും ആചാര്യ ഉപദേശം തന്നെ ശാസ്ത്രം. എന്നാൽ പിന്നെ ശാസ്ത്രം എന്നെടുത്ത് പറഞ്ഞ് പൂർവാചാര്യന്മാരുടെ ഉപദേശത്തെ ഗ്രഹിക്കാൻ വേണ്ടി, ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടി, മറ്റാചാര്യന്മാരുടെ ഉപദേശത്തെ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞ ശാസ്ത്രം. അതുകൊണ്ട് ഉപദേശം കൊണ്ട് ജനതേന ജ്ഞാനേന, അതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത് എന്നിവിടെ വ്യക്തമാക്കുന്നു. അതാണ് വിജ്ഞാനേന, തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഹ. ആ വിജ്ഞാനം കൊണ്ട്, അപ്പോ ജ്ഞാനവും വിജ്ഞാനവുമായിട്ട് ഇവിടെ ഭാഷകാരം വേർതിരിക്കുന്ന പലതരത്തിൽ വേർതിരിക്കും. ഇവിടെ വേർതിരിക്കുന്ന എങ്ങനെയാണ്, ശാസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന അത് വിജ്ഞാനം. ജ്ഞാനേന ശമദമ ധ്യാന സർവത്യാഗ വൈരാഗ്യ ഉദ്ഭൂതേന. പക്ഷെ അത് മാത്രം പോരാ, അത് പറയുന്നു, ശാസ്ത്രത്തിന് മാത്രം നമുക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഗുരുവിന് മാത്രവും കഴിയത്തില്ല. പിന്നെന്ത് വേണം? സമതമാദി ഗുണങ്ങൾ വേണം, അത് വേണം. ധ്യാനം വേണം, ഉപാസന, സർവത്യാഗം, വൈരാഗ്യം. രണ്ടും പ്രത്യേകം പറയുന്ന എന്ത്? സർവത്യാഗം കൊണ്ടുവരുന്ന വൈരാഗ്യം. തിരിച്ചും പറയാം, വൈരാഗ്യം കൊണ്ടുവരുന്ന സർവത്യാഗം, രണ്ടും വേണം. അല്ല, വൈരാഗ്യം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്യാഗത്തെ പ്രവൃത്തിയിൽ വരുത്താതിരിക്കാം, അത് ചെയ്യാൻ കഴിയും. ഒരുവന് പറയാം, അവകാശവാദങ്ങളാണ് പ്രസാദം. ഞാൻ സർവത്തിൽ നിന്നും വിരക്തനാണ് എന്ന് പറയാം. അതാണ് വൈരാഗ്യം. സർവത്തിൽ നിന്നും വിരക്തനാണ് പറയുന്ന അത്രമാത്രം ശരിയാണ്. ഞാൻ സർവത്തിൽ നിന്നും വിരക്തനാണ് ഏത് കഴുതയ്ക്കും പറയാൻ പറ്റിയ കാര്യമാണ്. ഞാൻ സർവത്തിൽ നിന്നും വിരക്തനാണ്, പക്ഷേ എനിക്കെല്ലാം ആവശ്യമുണ്ട്. അത് പറയാതിരിക്കാൻ വേണ്ടിട്ട് എന്നാണ് പറയുന്നത് സർവത്യാഗം. അതാണ് വൈരാഗ്യത്തിന്റെ ലക്ഷണം. അവിടെ ത്യാഗം കൂടെ വന്നിരിക്കുന്നു. തനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. തന്റെ ആത്മീയ ഉന്നതിക്ക് തടസ്സം നിൽക്കാമെന്നുള്ള എല്ലാത്തിനും ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൂടെ വരുത്താൻ വേണ്ടിയിട്ടാണ് സർവത്യാഗം എന്ന് പറയുന്നില്ലെങ്കിൽ എന്താണോ രണ്ടും വേണോ വേണമെന്ന് വരും. ത്യാഗവും വേണം, ഭോഗവും വേണം. അതെങ്ങനെ സംഭവിക്കും? ത്യാഗവും ഭോഗവും ഒരുമിച്ച് എങ്ങനെ വരും? അത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ പറയും, ഒരു പ്രയാസമല്ല. എന്തുകൊണ്ട്? ഞാൻ ആദ്യം ത്യജിച്ചു, ഇപ്പൊ ഭുജിക്കുന്നു. ഞാൻ ത്യജിച്ചിട്ടാണ് ഭുജിക്കുന്നത്. അപ്പൊ ചോദ്യകർത്താവിന്റെ വായടയ്ക്കാൻ ഇനി കൂടുതൽ വേറൊന്നും വേണ്ട. എങ്ങനെ പറയാൻ പറ്റും ത്യജിച്ചില്ല? ത്യജിച്ചിട്ട് പിന്നെ ഭുജിക്കുന്നു എന്ന് പറയും. അതല്ല, ത്യജിച്ചാൽ പിന്നെ ഭോഗമില്ല, രണ്ടും കൂടെ നടക്കത്തില്ല. അത് രണ്ടിനും വേണ്ടിയിട്ടാണ് പറയുന്നത് സർവത്യാഗവും വൈരാഗ്യവും. ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? ഭോഗത്യാഗമാണ്. ത്യാഗം തന്നെ ഭോഗത്യാഗമാണെങ്കിൽ പിന്നെ ത്യജിച്ചിട്ട് എങ്ങനെ ഒരാൾക്ക് ഭജിക്കാൻ പറ്റുന്നു? അതെങ്ങനെ സാധ്യമാകും? ഒരു സാധകനെ സംബന്ധിച്ച് അതെങ്ങനെ സാധ്യമാകും? സാധ്യമാകത്തില്ല. പിന്നെ അത് പറയുന്നതോ ആത്മവഞ്ചന എന്നാണ് അത് പറയുന്നത്. കാപട്യം അതാണ്. അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു വൈരാഗ്യ ത്യാഗവൈരാഗ്യോദ്ഭൂതേന. ഇതെല്ലാം കൊണ്ടുണ്ടാകുന്നതാണ് ഞാനേന എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് പരാതിപ്പെടാൻ അവകാശമില്ല എന്ന് പറയുന്നു. ഗുരു ഒരുപാട് ഉപദേശിച്ചു, പക്ഷെ എനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഗുരുവിനെ മാറ്റിയെടുക്കാം. കാരണം ഈ ഗുരു ഉപദേശിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നില്ല. ഒരു ഗുരുവിനെ മാറ്റി പരീക്ഷിച്ചു നോക്കാം. ഞാനും ഇനി വേറൊരു സ്ഥലത്ത് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു സംശയവും വേണ്ട, ഗുരുവിന്റെ കുറ്റമാണ്. പിന്നെയോ അതിന് എന്റെ ഉദ്ഭൂതം ഉദ്ഭൂതമാകുമെന്ന് വെച്ചാൽ സ്പഷ്ടമായും പ്രകടമാകുക. അതാണ് ഉദ്ഭൂത ശബ്ദത്തിനർത്ഥം. വളരെ വ്യക്തമായി പ്രകടമാകുക ഞാൻ. അല്ലെങ്കിൽ ഒരാൾക്ക് പറയാം, എന്താണോ ഗുരുവിന്റെ ഉപദേശം കേട്ട് ജ്ഞാനിയുമായി, പിന്നെന്താ ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്നു വിഷമിച്ച്. അത് അപ്പോഴായിരുന്നു, ഉപദേശം കേട്ടപ്പോഴായിരുന്നു ജ്ഞാനിയായി. ഇപ്പോ അതില്ല, തൽക്കാലം ജ്ഞാനിയായി, പക്ഷേ തൽക്കാലം ഇല്ല. ഇപ്പോ നിലവിൽ ജ്ഞാനിയല്ല, നിലവിൽ അജ്ഞാനിയാണ്. ഉപദേശം കേട്ടപ്പോൾ ജ്ഞാനിയായി, അങ്ങനെയും വരാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ഉദ്ഭൂതമായില്ല, വ്യക്തമായില്ല, ദൃഢമായില്ല, അത് സ്പഷ്ടമായില്ല. അതാണ് എന്തോ ഒരു ജ്ഞാനം ഉണ്ടായി, അത് ശരിയാണ്, പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല. അതാകണമെങ്കിൽ എന്ത് വേണം? ശമദമ ധ്യാന സർവത്യാഗ വൈരാഗ്യം ഇത്രയും ഉണ്ടായാലേ പറ്റും. അത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ അതുണ്ടാകുന്നതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലല്ലോ സ്വാമി എന്ന് പറഞ്ഞാൽ കാലമായില്ല. പ്രതീക്ഷിക്കുക എന്നെ സമാധാനം പറയാൻ പറ്റും. പക്ഷെ അത് ഉദ്ഭൂതമാകണം. അതാണ് ഭാഷകാരം പറയുന്നത്. അതിന് ഗുരുപദേശം മാത്രം പോരും എന്ന് പറഞ്ഞാൽ അത് ശിഷ്യന്റെ യോഗ്യതയും ആശ്രയിച്ചിരിക്കുന്നു. ഗുരുവിന്റെ ഉപദേശത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ഗുരു അപ്പൊ അത്ര മോശക്കാരനാണ്. ഗുരുവിനെന്നെ എന്തുകൊണ്ട് ഈ ക്ഷണത്തിൽ തന്നെ ഞാൻ ഇയാക്കിക്കൂടാ? ഞാൻ യോഗ്യനല്ലെങ്കിലും ഗുരുവിനെന്താ എന്നെ എല്ലാം കൂടെ ഒരുമിച്ചെന്തുകൊണ്ട് ചെയ്തുകൂട? ഗുരുവിനെ എന്നെ ഒരു ക്ഷണം കൊണ്ട് തന്നെ പരമയോഗ്യനാക്കുക, അതേ ക്ഷണത്തിൽ തന്നെ പൂർണ്ണജ്ഞാനിയുമാക്കുക, ഉദ്ഭൂതജ്ഞാനിയുമാക്കുക. ഗുരു സർവജ്ഞനും സർവശക്തനുമല്ല, ഇതെല്ലാം എന്തുകൊണ്ട് ഗുരുവിന് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ കടന്നു ചിന്തിക്കുന്നവരുമുണ്ട്. കടന്നു ചിന്തിക്കുന്നവർ മാത്രമല്ല, ഗുരുവിൽ നിന്ന് ഇതൊക്കെ ആഗ്രഹിക്കുന്നവരും ആവശ്യപ്പെടുന്നവരുമുണ്ട്. ഇതെല്ലാം ഗുരു ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യണം. എന്തുകൊണ്ടാ അങ്ങനെ ആവശ്യപ്പെടുന്നത്? അവന്റെ സങ്കല്പത്തിലെ ഗുരു എന്ന് പറയുന്നത് ഒരു മരക്കഴുതയാ. ഗുരുവിനെ കുറിച്ച് അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തും തലയിൽ കയറ്റിക്കൊടുത്താൽ എടുത്തോളും. ഇപ്പൊ താനെപ്പോഴും ഫ്രീ ആയിരിക്കും, തനിക്കൊന്നും ചുമക്കാൻ വയ്യ. എല്ലാ ഭാണ്ഡവും ഗുരുവിന്റെ തലയിൽ വെച്ചു കൊടുക്കണം, ഗുരു അത് ചുമന്നോളും. അപ്പൊ തന്നെ യോഗ്യനാക്കുക, തനിക്ക് ജ്ഞാനം തരിക, ഇനി വേണ്ടി വന്നാൽ തന്റെ തലവേദനയും വയറ്റുവേദനയൊക്കെ മാറ്റി തരിക. ഇങ്ങനെയുള്ള സർവകാര്യങ്ങളും സർവജോലിയും ചെയ്യുന്ന ഒരു മരക്കഴുതയാണ് തന്റെ സങ്കല്പത്തിൽ ഗുരു. താൻ ആവശ്യപ്പെട്ടാൽ മതി, അതെല്ലാം ഗുരു നിർവഹിച്ച്. അങ്ങനെ ഒരു ധാരണയില്ലാതെ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്താണോ എനിക്ക് സമ്മതമാതി ഗുണങ്ങളും തത്വജ്ഞാനവും, പിന്നെ വേണമെങ്കിൽ മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമല്ല, എല്ലാം തരുന്ന ആളായിരിക്കണം ഗുരു. തന്റെ പക്ഷത്തോ തന്റെ പക്ഷത്ത് ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം. അത് വേണമെങ്കിൽ നെഞ്ചത്തടിച്ചോ തലയിലടിച്ചോ കരഞ്ഞോ നിലവിളിച്ചോ തറയിൽ കിടന്ന് ഉരുണ്ടോ എങ്ങനെ വേണമെങ്കിലും അത് ഡിമാൻഡ് ചെയ്യും. കാരണം തനിക്ക് കാര്യം സാധിക്കണം, ഇതെല്ലാം സാധിച്ചു തരുന്നു. അത് ആധ്യാത്മിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള കാര്യമില്ല, തന്റെ സങ്കല്പത്തിൽ അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, തന്റെ അവിവേകത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഗുരു ഉപദേശം ശിഷ്യന്റെ യോഗ്യത ആശ്രയിച്ചിരിക്കുന്നു. അതിന്റെ തുടക്കത്തിൽ തന്നെ ശമതമാതി സാധന ഷട്ക സമ്പത്തി എന്ന് പറയുന്നു. അത് അവൻ ആർജിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതുകൂടി പറയുന്നു. അത് ഭാഷ്യകാരൻ പറയുന്നു, ശമതമ ധ്യാന സർവത്യാഗ വൈരാഗ്യം ഉദ്ഭൂതേന പരിപശ്യന്തി. അങ്ങനെ പറയുന്നവരും കേട്ടിട്ടുണ്ട്. എന്താണ് ഞാൻ തേജിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഗുരു തേജിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ പറയുന്നവരുമുണ്ട്. അതെന്താ അങ്ങനെ? കാരണം ഗുരു എനിക്ക് വേണ്ടി തേജിച്ചിരിക്കുകയാണ്. ഗുരുവിന്റെ ത്യാഗത്തിലൂടെ ഞാൻ രക്ഷപ്പെട്ടുള്ളൂ. ഞാൻ തൽക്കാലം എങ്ങനെ കഴിഞ്ഞാലും പ്രശ്നമൊന്നും അങ്ങനെയല്ല. താൻ തന്നെ തേജിക്കണം, താൻ തന്നെ ശമധമാദിയുക്തനാകണം, വൈരാഗ്യയുക്തനാകണം, താൻ തന്നെ സർവത്യാഗ യുക്തനാകണം. അങ്ങനെ വന്നാൽ പരിപശ്യന്തി, എന്നാലേ തനിക്ക് കാണാൻ പറ്റും. ഗുരു ത്യജിച്ചതുകൊണ്ട് ഗുരു കണ്ടു, താൻ ത്യജിച്ചാൽ തനിക്ക് കാണാൻ പറ്റും. പരിപശ്യന്തി, അതിന് പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്നു. സർവത പൂർണ്ണം പശ്യന്തി ഉപലഭന്തേ. അപ്പൊ വിദ്യയുടെ പൂർണ്ണമായ ഫലപ്രാപ്തി ശിഷ്യന്റെ അധികാരിത്വത്തെ ആശ്രയിക്കുന്നു. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പൂർണ്ണത പൂർണ്ണം പശ്യന്തി ഉപലഭന്തേ ധീരാഹ. ഇത് വിവേകിയുടെ കാര്യമാണ്. എന്റെ കാര്യമോ നിന്റെ കാര്യമോ മറ്റവന്റെ കാര്യമോ എന്താ പറയുന്നു? വിവേകിയുടെ കാര്യം പറയുന്നു. വിവേകികൾ ആധ്യാത്മികതയെ ഇങ്ങനെ കാണുന്നു, തന്റെ ഭാഗം ഇന്നതാണ്, ഗുരുവിന്റെ ഭാഗം ഇന്നതാണ് എന്ന് വേർതിരിച്ചറിയുന്നു. അതുകൊണ്ട് ഗുരു ഉപദേശിച്ചു, തനിക്ക് ജ്ഞാനം ഉണ്ടായില്ല, ഗുരു കുറച്ചുകൂടി പ്രാപ്തനായിരുന്നെങ്കിൽ എന്താണ് എനിക്ക് കുറച്ചുകൂടി അനായാസമായിട്ട് ജ്ഞാനം ഉണ്ടായേനെ എന്ന് തന്നെ വിസ്മരിച്ചിട്ട് ചിന്തിക്കുന്നതല്ല വിവേകം. താനതിന് പാത്രമാണോ, തനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുള്ളതാണ്. ആ ശരിയാണ്, ആ യോഗ്യത സമ്പാദനത്തിന് ഗുരുവിന്റെ സഹായം ഉണ്ടായിരിക്കും. പക്ഷെ യോഗ്യത സമ്പാദനം എന്ന് പറയുന്ന ആരുടെ ജോലിയാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. അത് ഗുരുവിന്റെ ജോലിയാണോ അതോ ശിഷ്യന്റെ ജോലിയാണോ? അത് ശിഷ്യന്റെ ജോലിയാണെങ്കിൽ പിന്നെ അത് ഗുരുവിനോട് അർപ്പിച്ചിട്ട് വെറുതെ ഇരിക്കാൻ കഴിയില്ല, തനിക്ക് പ്രവർത്തിക്കാനുണ്ട് എന്ന് കരുതുന്നവനാണ് ഇവിടെ വിവേകിയായ ധീരാഹ. പരിപശ്യന്റെ ധീരാഹ വിവേകിയായ ഒരുവൻ, അവനിൽ വിവേകമുള്ളതുകൊണ്ട് ഈ ഗുണങ്ങളോടുകൂടി അതിനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ്, താൻ അല്പം ജ്ഞാനിയാകും, പിന്നെ അജ്ഞാനിയാകും, വീണ്ടും ജ്ഞാനിയാകും, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.